ആമോസ് പ്രവചനം ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ചല്ലോ. ഇന്ന് മൂന്നാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച സർവ്വവംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ദൈവജനം ദൈവകൃപകൾ അനുഭവിച്ച് നല്ല നിലയിലെത്തി എന്നാൽ അവർ തമ്മിൽ കലഹിച്ച് അവരിൽ തന്നെ ഭിന്നതയുണ്ടായി രണ്ട് ഭാഗമായി തീർന്നു. എന്നാൽ ഈ വാക്യത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ദൈവം താൻ മിസ്രയീമിൽ നിന്ന് മുരക്കിക്കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തെ ഒന്നായി കണ്ടുകൊണ്ട് അവരോട് ഒരുമിച്ചാണ് സംസാരിക്കുന്നത്. വടക്കേ ഗോത്രമെന്നോ തെക്കേ ഗോത്രമെന്നോ വടക്കേ രാജ്യമെന്നോ തെക്കേ രാജ്യമെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ ദൈവം അവരോട് സംസാരിക്കുന്നു. അവരുടെ മധ്യത്തിലുള്ള ഭിന്നത ദൈവം മറന്നതുപോലെ സംസാരിക്കുന്നു. അവർ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഗണ്യമാക്കാതെ ദൈവം സംസാരിക്കുന്നു. ദൈവം മുൻപാകെ ഇസ്രായേൽ ജനം രണ്ട് വിഭിന്ന രാജ്യങ്ങളല്ല, പിന്നെയോ ആ 12 ഗോത്രങ്ങളും ചേരുന്ന ഒരേ ഒരു രാജ്യം, ഒരു കുടുംബം. മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്, ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ഇവിടെ ആമോസ് എപ്രകാരമുള്ള ഒരു പ്രവാചകനാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. നാം സാധാരണ പറയാറുള്ളത് പോലെ ആമോസ് കാടിലും പടർപ്പിലും തല്ലി നടക്കാതെ തൻ്റെ വാക്കുകളിൽ കൂടി ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് ശ്രമിക്കാതെ ദൈവം തങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്നത് വളരെ തറപ്പിച്ചും നേരിട്ടും പറയുന്നു. ആ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിലുള്ള പലരും ആ ദൂത് കേൾക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അവർ കേട്ടിരുന്നു എങ്കിൽ സമൂഹത്തിന്റെ അനുഭവം ഒന്ന് വേറെ ആകാമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിലും ഇപ്രകാരമാണ്, പലരും സുവിശേഷത്തോട് പ്രതികരിക്കാതെ ഇരിക്കുന്നു. ഇത് ഒരു പ്രത്യേക കൂട്ടം ആളുകളുടെ മാത്രം കാര്യമാണെന്ന് കരുതുന്നു. അതുകൊണ്ട് അത് കേൾക്കുന്ന സ്ഥലത്തോട്ട്, അത് പ്രസംഗിക്കുന്ന സ്ഥലത്തോട്ട് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു. യഹോവ നോഹയോട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു എന്ന്. ജലപ്രളയത്തിന് ശേഷം മനുഷ്യൻ തങ്ങളുടെ പാപ പ്രവർത്തനങ്ങളിൽ തുടർന്നു കൊണ്ടിരുന്നു. ബാബേൽ ഗോപുരത്തിങ്കൽ മനുഷ്യർ ദൈവത്തിങ്കൽ നിന്നും വീണ്ടും അകന്നുപോകുന്നു. ഇത് തികച്ചും ഒരു വിശ്വാസത്യാഗം മൂലമായിരുന്നു. അതിനുശേഷം ദൈവം ഒരു മനുഷ്യനെ വിളിച്ചു. അവന്റെ പിതൃഭവനത്തെയും അവൻ അന്ന് ആരാധിച്ചിരുന്ന ആരാധനയെയും വിട്ട് ദൈവം തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകുവാൻ ദൈവം അവനോട് കൽപ്പിച്ചു. പിന്നീട് ദൈവം പറഞ്ഞു, ഈ ഒരു മനുഷ്യനിൽ നിന്നും ഒരു രാജ്യത്തെ ഉണ്ടാക്കി അവർക്കൊരു ദേശം നൽകുമെന്ന്, ഈ തലമുറയിൽ നിന്നെ മാത്രം നീതിമാനായി ഞാൻ കണ്ടിരിക്കുന്നു എന്ന്. ഇത് ദൈവം പറയുമ്പോൾ താൻ അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ്. ലോകത്തിന് ഒരു ദൂത് ലഭിക്കുന്നതിന് വേണ്ടി ദൈവം ഈ രീതി തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. ബാബേൽ ഗോപുരം പണിതത് മറ്റൊരു ജലപ്രളയം വന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഉപാധിയായിട്ടല്ല, മറിച്ച് സൂര്യദേവന്റെ ആരാധനയ്ക്കുള്ള ഒരു പൂജാസ്ഥലമായിട്ടായിരുന്നു. കാരണം അന്നത്തെ ജനങ്ങൾ ജലപ്രളയത്തെ അന്ധകാരദേവന്റെയും കാറ്റുദേവന്റെയും കോപത്തിന്റെ ഫലം എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അതിനാൽ സൂര്യനെ ആരാധിക്കുന്നതിനായി അവർ മുൻപോട്ട് വന്നു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് താഴ്വരകളിൽ അന്ന് നിലനിന്നിരുന്ന സൂര്യാരാധന തന്നെ ഇന്നും നിലനിൽക്കുന്നതായി കാണുന്നു. ഇപ്പോഴും പ്രകാശത്തെ ആരാധിക്കുന്ന അനേകം ആളുകളുണ്ടല്ലോ. രാജ്യങ്ങളുടെ മധ്യത്തിൽ നിന്നും യഹോവ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു, അവനിൽ നിന്നും മറ്റൊരു രാജ്യത്തെ ഉണ്ടാക്കി. ആ രാജ്യത്തിന് ദൈവം തന്റെ വചനവും നൽകി. ആ വചനം അവർ മറ്റുള്ളവർക്ക് നൽകണം എന്നാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവം നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നിരിക്കുന്ന ദൈവവചനം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുന്ന ആ അനുഭവം നമുക്കുണ്ടാകണം. ഹിമാലയത്തിൽ ഒരു പരീക്ഷണം നടത്തുവാൻ പോയ ഒരു ഗവേഷണ സമൂഹത്തെപ്പറ്റി ഇപ്രകാരം പറയുന്നുണ്ട്, ഏത് സമയത്തും മഞ്ഞു വീഴ്ച ഉണ്ടാകാവുന്ന സ്ഥലം ഈ ഗവേഷകരുടെ സംഘത്തെ അവരുടെ തലവനോടൊപ്പം ആ പ്രത്യേക സ്ഥലത്താക്കിയിട്ട് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥൻ തൻ്റെ മുറിയിലേക്ക് തിരികെ എത്തി. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു. ഒരു പ്രഭാതത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നോക്കിയപ്പോൾ മഞ്ഞ് മൂടാൻ ആരംഭിച്ചിരുന്നു. തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ രക്ഷിച്ചില്ലെങ്കിൽ അവർ ആ മഞ്ഞ് മൂടി വന്ന് അതിനടിയിൽ ആയിപ്പോകുമല്ലോ. അദ്ദേഹം അതോർത്തു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാഹനമെടുത്ത് മഞ്ഞ് മൂടാതെ കിടന്നിരുന്ന രണ്ട് കനാലിൽ ഒന്നിൽ കൂടി അദ്ദേഹം കഴിവതും വേഗം ആ സ്ഥലത്തേക്ക് ഓടിച്ചു പോയി. തങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥന്റെ വാഹനം ദൂരവേ കണ്ടപ്പോൾ ആ ഗവേഷക സംഘം അവരുടെ സാധനങ്ങളുമായി ആ വാഹനത്തിങ്കിലെത്തി. എല്ലാവരും തന്നെ പെട്ടെന്ന് ആ വാഹനത്തിൽ കയറി തിരികെ യാത്രയായി. അവർ സസുഖം തിരികെ ഈ പറഞ്ഞതായിട്ടുള്ള ക്യാമ്പിൽ എത്തിയ ശേഷം ആ സംഘത്തിൽ ഒരാളെ വിളിച്ചിട്ട് ആ ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്രകാരം ചോദിച്ചു, സ്നേഹിത, അപകട സൂചനയോ ഞാൻ വരുന്നു നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണം എന്ന മുന്നറിയിപ്പോ ഇല്ലാതെയാണ് ഞാൻ അവിടെ എത്തിയത്. എങ്കിലും ഞാൻ അവിടെ വന്നപ്പോൾ നിങ്ങൾ തിരികെ പോരുവാൻ തയ്യാറായിരുന്നല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? ആ മനുഷ്യൻ വിശദീകരിച്ചു, സാർ, ഞങ്ങൾക്ക് തന്നിരുന്ന ആ നേതാവുണ്ടല്ലോ, എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഇപ്രകാരം പറയുമായിരുന്നു, സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ നേതാവ് നമ്മെ കൊണ്ടുപോകുവാൻ വന്നേക്കുമെന്ന്. പോകുവാൻ എല്ലാവരും എപ്പോഴും ഒരുങ്ങി ഇരുന്നു കൊള്ളണം എന്ന് ആ ഒരു വാചകം ഞങ്ങളെ എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ സഹായിച്ചു. ആ ഉന്നത ഉദ്യോഗസ്ഥന് വളരെ സന്തോഷമായി. ദൈവം നൽകിയിരിക്കുന്ന വചനത്തിൽ കൂടി മറ്റുള്ളവരെ കർത്താവിന്റെ വരവിനായി ഒരുക്കുന്നവരായിരിക്കണം നാം. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ 66 പുസ്തകം ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ വചനം ഏത് വിധേനയും മറ്റുള്ളവർ അറിയുന്നതിനായി ഞാൻ ഇങ്ങനെയൊരു സംരംഭം ചെയ്യുന്നത്, ദൈവവചനം അറിയിക്കുവാൻ ഈ പ്രക്ഷേപണം നടത്തുന്നത്. നാം വായിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കുമെന്ന് ദൈവം പറയുകയാണ്. ഞാൻ നിന്നെ ന്യായം വിധിപ്പാൻ ഉദ്ദേശിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തോട് ഒരു അതുല്യമായ ബന്ധമുണ്ടായിരുന്നു. അവൻ തന്റെ ന്യായപ്രമാണങ്ങൾ അവർക്ക് നൽകി. അങ്ങനെ നൽകിയ പ്രമാണങ്ങളിൽ അധികവും അവർ ലംഘിച്ചതുകൊണ്ടാണ് അവരെ ന്യായം വിധിപ്പാൻ ദൈവം ആഗ്രഹിച്ചത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് പദവികൾ ഉത്തരവാദിത്തങ്ങളെ നൽകുന്നു എന്നതാണ്. അന്ധകാരത്തിൽ കഴിയുന്ന ഒരു ജനസമൂഹത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് പ്രകാശം ലഭിച്ചവരും പ്രകാശത്തിൽ ജീവിക്കുന്നവരുമായ ജനസമൂഹത്തിനാണ് എന്നുള്ളതും നാം മറന്നുപോകരുത്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന തത്വം അതുതന്നെയാണ്. അന്ധകാരത്തിലായിരിക്കുന്നവരെക്കാൾ കൂടുതൽ കഠിനമായി ദൈവം ശിക്ഷിക്കുവാൻ പോകുന്നത് പ്രകാശം ലഭിച്ചവരായ, അത് ലഭിച്ചിട്ട് അതിനെ കാണാത്തവരെ പോലെ അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾക്കാണ്. യേശുക്രിസ്തു അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, കൂടുതൽ പ്രാപിച്ചവൻ കൂടുതൽ ശിക്ഷയ്ക്ക് യോഗ്യനെന്ന്. നമ്മുടെ നാട്ടിലെ സംസ്കാരമുള്ള മനുഷ്യൻ, അവൻ ഞായറാഴ്ച പള്ളിയിൽ പോയിരുന്ന് സുവിശേഷം കേൾക്കുകയും നിഷ്ക്രിയനായിരിക്കുകയും ചെയ്തുകൊണ്ട് പാരമ്പര്യം കൊണ്ട് ഞാനും ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവനെ പോലെ ആകുന്നതിനേക്കാൾ ഉത്തമം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു അന്ധകാര നിബിഡമായ മൂലയിൽ ഇരുന്നു കൊണ്ട് കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതുകൊണ്ട് പാരമ്പര്യം പറയുന്നതും സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ക്രിസ്ത്യാനിക്ക് ഒരു മുന്നറിയിപ്പുണ്ട്. ഇവിടെ സുവിശേഷം കേട്ടിട്ടുള്ള താങ്കൾക്കാണ് ഇത് കേൾക്കാത്തതായ അനേകരേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം. ദൈവസന്നിധിയിൽ ശിക്ഷാവിധി വിവിധ നിലകളിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം അവരുടെ അകൃത്യം നിമിത്തം അവരെ ശിക്ഷിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് അനേകരും താല്പര്യപ്പെടുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുന്നതിനാണ്. ദൈവസ്നേഹം നിശ്ചയമായും അത്ഭുതകരമായ ഒന്നാണ്. അതിൽ നാം ആശ്രയവും സന്തോഷവും കണ്ടെത്തേണ്ടതുമാണ്. ക്രിസ്തുവിന്റെ കുരിശിലാണ് ആ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവൻ ലോകത്തെ സ്നേഹിച്ചു. ഈ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്നേഹം അതിനെ തള്ളിക്കളയുമ്പോൾ അതിന്റെ ഫലം ശിക്ഷാവിധി തന്നെയാണ്. ദൈവം ന്യായവിധി മാത്രം നടത്തരുത് എന്ന് അനേകർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം താൻ വിശുദ്ധനും നീതിമാനും ന്യായാധിപതിയുമായിരിക്കിയാൽ ന്യായവിധി താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നടത്താതിരിക്കാൻ സാധിക്കില്ല. പാപത്തിൻ്റെ മേലുള്ള ന്യായവിധി എന്നത് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ്. ആമോസ് ഇവിടെ ചില അടിസ്ഥാന സത്യങ്ങൾ പറയുകയാണ്. മരുഭൂമിയുടെ അറ്റത്തുള്ള തെക്കോവ ഗ്രാമത്തിൽ പ്രകൃതിയുടെ പാഠങ്ങളിൽ നിന്നും ലഭിച്ച അനുഭവ സമ്പത്തുള്ള ഈ മനുഷ്യൻ ഗ്രാമത്തിൽ പഠിച്ച അനേക കാര്യങ്ങൾ ഈ പട്ടണ പ്രദേശത്ത് പാർക്കുന്ന ഈ ജനം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ആമോസ് ഒരു തികഞ്ഞ ഗ്രാമീണനായിരുന്നു എന്നത് സത്യം. എന്നാൽ പ്രകൃതിയിൽ നിന്നും അദ്ദേഹം അത്ഭുതം കൂറുമാർ അനേകം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും മനസ്സിലാക്കാം. ഞാനൊന്ന് വായിക്കട്ടെ, മൂന്നാം വാക്യം, മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? രണ്ടുപേർക്ക് ഒരുമിച്ച് നടക്കുവാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. പക്ഷേ അവർ തമ്മിൽ ഒരു ധാരണയിലെത്തിയവർ ആയിരിക്കണം എന്ന് മാത്രം. നവദമ്പതികൾ ഒരുമിച്ച് നടക്കുന്നത് കണ്ടിട്ടില്ലേ? പെട്ടെന്ന് അവർ തമ്മിൽ എന്തെങ്കിലും ആശയപിശകുണ്ടായാൽ, തമ്മിൽ പറയുന്നത് അന്യോന്യം യോജിക്കാതെ വന്നാൽ ഒരാൾ പെട്ടെന്ന് പുറകോട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? സ്വാഭാവികമാണല്ലേ. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അതുപോലെ തന്നെ ദൈവത്തോടുകൂടെ നടക്കുന്നതിന് നമുക്കും ദൈവത്തിനും തമ്മിലൊരു ഉടമ്പടി ഉണ്ടായിരിക്കണം. ആ ഉടമ്പടി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാം. ഈ ഉടമ്പടി ഉണ്ടാക്കുവാൻ ദൈവം നമ്മുടെ അടുക്കലേക്ക് വരുമെന്ന് അർത്ഥമില്ല. പിന്നെയോ, ഞാനും നിങ്ങളും അവൻ്റെ അടുക്കലേക്ക് പോയി ഉടമ്പടിയിലെത്തണം. ദൈവം തൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുന്നതിന് മനുഷ്യൻ്റെ നിർദ്ദേശങ്ങളും ആവശ്യമില്ല. നമുക്ക് അവൻ്റെ കൂടെ നടക്കണമെങ്കിൽ നാം അവൻ്റെ പാതയെ മനസ്സിലാക്കി അവിടേക്ക് ചെല്ലേണ്ടതാണ്. ആമോസ് തൻ്റെ ആദ്യ ചോദ്യത്തിൽ വലിയൊരു തത്വമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവവുമായുള്ള ഉടമ്പടിയിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നതിനുള്ള ഒരു ആഹ്വാനം കൂടിയാണത്. അതിനുശേഷം ആമോസിന്റെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് കാണാം, നാലാം വാക്യം. ഞാനൊന്ന് വായിക്കട്ടെ, നാലാം വാക്യം. ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ? ഇതും വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ എന്നുകൂടി ആമോസ് പറയുന്നു. ഇത് പ്രകൃത്യാ ഉള്ള ഒരു സത്യമാണ് കാണിക്കുന്നത്. ഒരു ഇരയെ തേടിപ്പോകുന്ന സിംഹം നിശബ്ദനായും സൂക്ഷ്മതയോടും കൂടെ ഇരയുടെ പാതയെ പിൻപറ്റുന്നു. ഇരയോടടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മേൽ ചാടി വീണ് അതിനെ കീഴടക്കിയ ശേഷമാണ് നാം ഒരു സിംഹത്തിൻ്റെ അലറുന്ന ശബ്ദം കേൾക്കുന്നത്. പിന്നീട് പ്രവാചകൻ പറയുന്നത്, ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ? ഉത്തരം ഇല്ല എന്നാണ്. അതിൻ്റെ അമ്മ അതിൻ്റെ ഇര തേടി പോയി തിരികെ വരുവോളം ശബ്ദമുണ്ടാക്കരുതെന്നാണ് കൽപ്പന. എന്നാൽ ഇരയുമായി എത്തുന്ന അമ്മയെയും ഇരയെയും കാണുമ്പോൾ ആ ബാലസിംഹം ശബ്ദം പുറപ്പെടുവിക്കുവാൻ ആരംഭിക്കുന്നു. അതുകൊണ്ട് എല്ലാറ്റിനും ഒരു കാരണവും പരിണിത ഫലവുമുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധി എപ്പോഴും മനുഷ്യൻ്റെ അകൃത്യങ്ങൾ നിമിത്തമാണ്. വീണ്ടും ഒരു ചോദ്യം പ്രവാചകൻ ചോദിക്കുന്നത് അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു. അവിടെ വായിക്കുന്നത്, കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കണിയിൽ അകപ്പെടുമോ? ഒന്നും പിടിപെടാതെ കണി നിലത്തുനിന്ന് പൊങ്ങുമോ? കുടുക്ക് എന്ന് പറഞ്ഞാൽ പക്ഷികളെ പിടിക്കുവാൻ അഥവാ ഉപായത്തിൽ ചാടിക്കുവാനുള്ള ഒരു മാർഗമാണ്. പക്ഷി കണിയിൽ പെടണം എങ്കിൽ ഒരു കുടുക്ക് ഉണ്ടെങ്കിലേ സാധിക്കും. എൻ്റെ ചെറുപ്പകാലത്ത് മറ്റുള്ളവർ എന്നോട് പറയുമായിരുന്നു, പക്ഷിയുടെ വാലിൽ ഉപ്പുവെച്ചാൽ അതിനെ പിടിക്കുവാൻ സാധിക്കുമെന്ന്. ഞാൻ ആ കാലത്ത് അതിനായി ധാരാളം പക്ഷികളുടെ പുറകെ ഓടിയിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പക്ഷിയെ പിടിക്കുവാൻ കുടുക്ക് വയ്ക്കണമെന്ന്. ആ ചോദ്യത്തോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യവുമുണ്ട്, ഒന്നും പിടിപെടാതെ കണി നിലത്ത് നിന്ന് പൊങ്ങുമോ? മറ്റുള്ള ഭാഷകളിലും തർജ്ജിമകളിലും ഈ ഭാഗം കുറെ കൂടി വ്യക്തമാണ്. അവിടെ പറയുന്ന ആശയം ഇങ്ങനെയാണ്, ഒന്നും പിടിപെടാതെ കണി ആരെങ്കിലും നിലത്ത് നിന്ന് എടുക്കുമോ? ഒന്നും ലഭിക്കുകയില്ല എന്നുള്ള ചിന്തയുള്ള ഒരാൾ കണി ഒരുക്കുവാൻ താല്പര്യപ്പെടുകയില്ലല്ലോ. വിവിധ വിനോദങ്ങളിൽ ഒന്നാണല്ലോ പക്ഷിവേട്ട. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അറിയാം ഏത് ഭാഗത്ത് കണി വെക്കണം എന്ന്. ഒരു കണി ഒരുക്കി വെക്കുമ്പോൾ തീർച്ചയായും ശുഭ പ്രതീക്ഷയോടുകൂടി ആയിരിക്കും അത് ക്രമീകരിക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പക്ഷികളെ പിടിക്കുവാൻ ഒരുക്കുന്ന കണികൾ വളരെ ശ്രദ്ധേയമാണ്. ഒരു കണി ഒരുക്കി വെച്ചതിൽ ദിവസങ്ങളോളം ഇരയെ കിട്ടാതെ വന്നാൽ ആ കണി അവിടെ നിന്നും മാറ്റി സാധ്യതയുള്ള മറ്റ് സ്ഥാനങ്ങളിലേക്ക് വെക്കുന്നു. ഇങ്ങനെ ഒരു കണി ഒരുക്കുമ്പോൾ നാം തീർച്ചയായും ഇരയെ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. ആറാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, നഗരത്തിൽ കാഹളമൂതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? എത്ര ചോദ്യങ്ങളല്ലേ. ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ ന്യായവിധി നടത്തുമെന്നും ന്യായവിധി വരുന്നു എന്നും പറഞ്ഞ് ദൈവം ന്യായവിധി അയക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് അതിൻ്റെ കാരണങ്ങൾ ആരാഞ്ഞ് അതിനോട് പ്രതികരിക്കുന്നത് തികച്ചും മടയത്തരമാണ്. ദൈവവചനങ്ങൾക്ക് മനുഷ്യജീവിതത്തിൽ ഒരു അടിയുറച്ച സ്വാധീനം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ ഈ ജനത്തോട് പ്രവാചകൻ ദൈവിക ന്യായവിധിയെ അറിയിച്ചപ്പോൾ അവർ അതിന് ചെവി കൊടുക്കാതെ ഇരിക്കുന്നതായി കാണുന്നു. ഇന്ന് ദേശത്തോടുള്ള ദൈവത്തിൻ്റെ പ്രവചനവും ഇതുതന്നെയാണ്. ഈ ജനത്തെപ്പോലെ തന്നെ നമ്മുടെ രാജ്യവും ദൈവ വചനത്തിന് ചെവി കൊടുക്കുന്നില്ല എന്നത് എത്ര ഖേദകരമായ ഒരു സംഗതിയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു എന്ന ദൂത് ഇന്ന് നമ്മോടും ഉള്ള ദൂതാണ്. ഈ കാര്യം നാം പ്രത്യേകം ഓർക്കണം. എന്നാൽ അതിനെ നാം എത്രത്തോളം ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ എന്ന് നാം വായിച്ചു. ഇവിടെ അനർത്ഥം എന്ന വാക്ക് പാപത്തിൻ്റെയോ തെറ്റിൻ്റെയോ പര്യായമായി ഉപയോഗിച്ചിരിക്കുന്നതല്ല. ആ വാക്കുകൊണ്ട് ന്യായവിധി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുവാൻ പോകുന്നു, അനർത്ഥം വരുവാൻ പോകുന്നു എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ആമോസ് ഇവിടെ പറയുന്നത് യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം സംഭവിക്കുമോ എന്ന് പറഞ്ഞാൽ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. ദൈവം മുൻനിർണയിച്ച പ്രകാരം മാത്രമാണ് ഒരു ദൈവപൈതലിന്റെ മുമ്പോട്ടുള്ള ജീവിതാനുഭവങ്ങൾ. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പിമ്പിൽ ഓരോ കാരണങ്ങളുണ്ട്. ഇത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ദൈവം തൻ്റെ കൈപ്പണിയായ ഈ ലോകത്തെ നയിക്കുന്നത് മൗഢ്യമായ രീതിയിലല്ല. ആയതിനാൽ അനർത്ഥങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നിന്നൊക്കെയും ഓരോ പാഠങ്ങൾ പഠിക്കുവാൻ സാധിക്കും. നമ്മുടെ രാജ്യങ്ങളും സമൂഹങ്ങളും താഴ്മയുടെ അനുഭവങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അനർത്ഥങ്ങളിൽ കൂടി പാഠങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ രാജ്യങ്ങളും സമൂഹങ്ങളും ദൈവം മുമ്പുകൂട്ടി നൽകുന്ന അറിയിപ്പുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അനുഗ്രഹിക്കപ്പെടുക. പാപത്തിൽ മുമ്പോട്ടോടുന്ന രാജ്യങ്ങളെ സമാധാനത്തിലും ഫലഭൂഷ്ടിയിലും ജീവിക്കുവാൻ ജീവനുള്ള ദൈവം അനുവദിക്കുകയില്ല. ഇത് പ്രത്യേകം ഓർക്കണം. അല്ല, അങ്ങനെ മുൻപോട്ട് പോയാൽ തന്നെ അതിൻ്റെ മേൽ ന്യായവിധി വരുമെന്നുള്ളത് നിശ്ചയമാണ്. ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത് യാദൃച്ഛികമായിട്ടല്ല, പിന്നെയോ മനുഷ്യൻ്റെ പാപം മൂലമാണ്. എന്നും ഓരോ സംഭവത്തിൻ്റെയും പിമ്പിൽ അത് ഉണ്ടാകുവാനൊരു കാരണമുണ്ടെന്നും തെളിയിക്കുന്നതിലേക്ക് ആമോസ് പ്രവാചകൻ ഇവിടെ 7 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓരോ സംഭവത്തിൻ്റെയും പിന്നിൽ അതുണ്ടാകുവാനൊരു കാരണമുണ്ടെന്ന് തെളിയിക്കുന്നതിലേക്ക് 7 ചോദ്യങ്ങൾ ചോദിച്ചതാണ് നാം ഇവിടെ കേട്ടത്. 7 വാക്യം കൂടി നമുക്ക് നോക്കാം. 7 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഇവിടെ ആമോസ് പറയുകയാണ്, ദൈവം നിയമിച്ചിരിക്കുന്ന ന്യായവിധി സത്യമാണ്, അത് സംഭവിച്ചിരിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് അറിയിപ്പ് കൊടുക്കാതെ ഒന്നും തന്നെ ചെയ്യുകയില്ല. ന്യായവിധി നടത്തുന്നതിൻ്റെ മുമ്പ് തൻ്റെ ദൂത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം അറിയിക്കും. 25 സങ്കീർത്തനം 14 വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നുവെന്ന്. ദൈവദാസന്മാരും ദൈവവുമായുള്ള അടുത്ത ബന്ധം, അതെ, വേർപിരിക്കാനാവാത്തതായ ബന്ധം ഉള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ യഹോവയുടെ സഖിത്വം യഹോവയുടെ കൂട്ടെന്ന് വേണമെങ്കിൽ പറയാമല്ലേ, ഉണ്ടായിരിക്കും. അവന്റെ നിയമത്തെ കൈക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പദവി തന്നെയാണ്. ആ പദവി ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ ജീവിതത്തിൽ ആ വലിയ ഉറപ്പോടുകൂടി പറയുകയാണ്, യഹോവയുടെ തീരുമാനങ്ങളെ തന്റെ പ്രവാചകന്മാരെ അറിയിച്ചതിന് ശേഷമേ യഹോവ ചെയ്യൂ എന്ന്. ചരിത്രത്തിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുമല്ലോ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു താൻ സൊദോം ഗൊമോരയെ നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന്. ദൈവം എല്ലായ്പ്പോഴും തൻ്റെ താല്പര്യങ്ങളെ, തൻ്റെ തീരുമാനങ്ങളെ പ്രവാചകന്മാരെ, തൻ്റെ ഭക്തന്മാരെ അറിയിച്ചിട്ട് മാത്രമേ ചെയ്യുന്നു. തന്നെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ പദവിയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഖിത്വത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിനോളം മനോഹരമായ വേറൊരു ജീവിതമില്ല. അങ്ങനൊരു ജീവിതത്തിനായി താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ?